SBS live streams and podcasts are supported by advertising.
Why do people want to be at work? To feel heard, appreciated, part of something, and to know there's a career path for everyone. Inclusive workplaces are linked to increased innovation, productivity, and employee satisfaction. Make your organisation a place where people want to be. For inclusion and diversity training, visit inclusion-program.com.au.
SBS Malayalam, radio ilum, online ilum, mobile phone ilum.
എല്ലാവർക്കും നമസ്കാരം. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാനും ഇവിടെ ജോലി നേടാനും ശ്രമിക്കുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മിഡ്വൈഫുമാർക്കും മറ്റ് ആരോഗ്യമേഖലാ പ്രവർത്തകർക്കും എല്ലാം താല്പര്യമുള്ള ഒരു പോഡ്കാസ്റ്റുമായാണ് ഇന്ന് എസ് ബി എസ് മലയാളം എത്തുന്നത്. ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് ഡോക്ടർ രജിസ്ട്രേഷനുള്ള ഇംഗ്ലീഷ് ഭാഷാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്ന കാര്യം സർക്കാർ പരിഗണിക്കുകയാണ്. ഒപ്പം ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാരെയും ഡോക്ടർമാരെയും എല്ലാം കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായി നടപടി ഉണ്ടാകണമെന്നും ഇതേക്കുറിച്ച് പഠിച്ച കമ്മീഷൻ ശുപാർശ ചെയ്തിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് എസ് ബി എസ് മലയാളം ഈ റിപ്പോർട്ടിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ പോഡ്കാസ്റ്റുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ദിജു ശിവദാസ്. ഓസ്ട്രേലിയയെക്കുറിച്ചും ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ചും കുടിയേറ്റത്തെക്കുറിച്ചും എല്ലാം കൂടുതലറിയാം ഓസ്ട്രേലിയൻ ദേശീയ പൊതുമേഖലാ മലയാളം മാധ്യമമായ എസ് ബി എസ് മലയാളത്തിൽ. ആപ്പിൾ പോഡ്കാസ്റ്റിലോ സ്പോട്ടിഫൈയിലോ ഗൂഗിൾ പോഡ്കാസ്റ്റിലോ എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റുകൾ പിന്തുടരുക, അല്ലെങ്കിൽ എസ് ബി എസ് മലയാളം വെബ്സൈറ്റ് ബുക്ക് മാർക്ക് ചെയ്യുക. ഡോക്ടർമാരും നഴ്സുമാരും മിഡ്വൈഫുമാരും എല്ലാമായി 900,000 ആരോഗ്യമേഖലാ ജീവനക്കാരാണ് നിലവിൽ ഓസ്ട്രേലിയയിൽ ഉള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം വിദേശത്ത് നിന്ന് കുടിയേറിയ 11,000 നഴ്സുമാർക്കും 5,000 ഡോക്ടർമാർക്കും ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ ലഭിക്കുകയും ചെയ്തു. എന്നിട്ടും ഓസ്ട്രേലിയയിലെ ആരോഗ്യരംഗം അതിഗുരുതരമായ ജീവനക്കാരുടെ ദൗർലഭ്യമാണ് നേരിടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മാത്രം ഓസ്ട്രേലിയയിൽ 860 ജനറൽ പ്രാക്ടീഷണർമാർ അഥവാ ജി പിമാരുടെ കുറവുണ്ട്. 2031 10,600 ജി പിമാരുടെ ദൗർലഭ്യമാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത 2.5 ഓസ്ട്രേലിയയിൽ 46,000 അധിക നഴ്സുമാരെ കൂടി വേണ്ടിവരുമെന്നാണ് ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസി അഥവാ ആപ്രയുടെ കണക്കുകൾ. രാജ്യത്തിനകത്ത് തന്നെ കൂടുതൽ പേരെ ആരോഗ്യമേഖലയിലേക്ക് ആകർഷിക്കാനായി നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് പര്യാപ്തമാകില്ല എന്നാണ് സർക്കാർ പറയുന്നത്. അതിനാൽ വിദേശത്ത് നിന്നുള്ള നഴ്സുമാരെയും ഡോക്ടർമാരെയും എല്ലാം കൂടുതലായി രാജ്യത്തേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള മാർഗം. എന്നാൽ ഇതിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഓസ്ട്രേലിയയിൽ നിലവിലുള്ള കർശനമായ രജിസ്ട്രേഷൻ നിയമങ്ങളും രജിസ്ട്രേഷന് ആവശ്യമായ കനത്ത ഫീസുമെല്ലാമാണ്. ഈ തടസ്സങ്ങൾ മറികടന്ന് വിദേശത്ത് നിന്ന് കൂടുതൽ ആരോഗ്യമേഖലാ ജീവനക്കാരെ എങ്ങനെ രാജ്യത്തേക്ക് എത്തിക്കാം എന്ന് ശുപാർശ ചെയ്യാനായി ഫെഡറൽ സർക്കാർ ഒരു സ്വതന്ത്ര കമ്മീഷനെ നിയമിച്ചിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഈ കമ്മീഷൻ നിയമിച്ചത്. ദേശീയ മാനസികാരോഗ്യ കമ്മീഷന്റെ മുൻ സിഇഒ ആയിരുന്ന റോബിൻ ക്രക്ക് ആയിരുന്നു ഈ കമ്മീഷൻ. കമ്മീഷൻ ഇപ്പോൾ ഫെഡറൽ സർക്കാരിന് ഇടക്കാല ശുപാർശകൾ നൽകിയിരിക്കുകയാണ്. ഈ ശുപാർശകളാണ് എസ് ബി എസ് മലയാളം പരിശോധിക്കുന്നത്. ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നതായും പല ശുപാർശകളും നടപ്പാക്കുമെന്നും ദേശീയ ക്യാബിനറ്റ് എന്തായാലും ഇതിനകം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായതും താല്പര്യമുള്ളതുമായ ശുപാർശകളും മാറ്റങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം. ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ ശ്രമിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ കടമ്പകളിലൊന്നാണ് IELTS പരീക്ഷ, അല്ലേ? IELTS പരീക്ഷയിൽ 4 ഘടകങ്ങളിലും കുറഞ്ഞത് 7 എന്ന സ്കോർ വേണമെന്നാണ് ഇപ്പോഴത്തെ വ്യവസ്ഥ. ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ശ്രമിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും മിഡ്വൈഫുമാരും ഉൾപ്പെടെയുള്ളവരിൽ 26% പേർക്ക് മാത്രമാണ് ഈ 7 എന്ന കടമ്പ കടക്കാൻ കഴിയുന്നത്. എന്നാൽ ബ്രിട്ടനിലെയും ന്യൂസിലൻഡിലെയും മാതൃക പിന്തുടർന്ന് IELTSന്റെ എഴുത്തു പരീക്ഷയിലെ സ്കോർ കുറയ്ക്കണം എന്നാണ് കമ്മീഷന്റെ ശുപാർശ. അതായത് IELTS ഓവറോൾ സ്കോർ 7 ലഭിക്കണം, അതോടൊപ്പം റീഡിംഗ്, സ്പീക്കിംഗ്, ലിസണിംഗ് എന്നീ മൊഡ്യൂളുകളിലും 7 സ്കോർ ഉണ്ടായിരിക്കണം. റൈറ്റിംഗ് മൊഡ്യൂളിൽ 6.5 എന്ന സ്കോർ നേടിയാൽ മതി. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒട്ടേറെ ആരോഗ്യമേഖലാ പ്രവർത്തകർക്ക് പോലും എഴുത്തിലേക്ക് എത്തുമ്പോൾ 7 എന്ന സ്കോർ വലിയൊരു കടമ്പയാകുന്ന സാഹചര്യത്തിലാണ് ഇത്. ഇത്തരമൊരു മാറ്റം കൊണ്ടുവന്നാൽ IELTSലെ വിജയനിരക്ക് 26% നിന്ന് 40% ഉയരുമെന്നാണ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത്. ഈ ഒരു മാറ്റം ഉടൻ നിലവിൽ വരുമെന്നാണ് ആപ്രയും നൽകുന്ന സൂചന. ഇതുമാത്രമല്ല, ഇംഗ്ലീഷ് പ്രാഥമിക ഭാഷയായ സ്ഥലങ്ങളിൽ നിശ്ചിതകാലം ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിശ്ചിത കോഴ്സുകൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ILTS എന്ന നിബന്ധന ഒഴിവാക്കണമെന്നും ശുപാർശയുണ്ട്. ആരോഗ്യമേഖലയിൽ രജിസ്ട്രേഷനായി ഒരിക്കൽ ILTS ചെയ്തു കഴിഞ്ഞാൽ PR ലഭിക്കാൻ വീണ്ടും അത് വേണം എന്ന വ്യവസ്ഥ ഒഴിവാക്കാനും സമിതി ശുപാർശ ചെയ്യുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാനും രജിസ്ട്രേഷൻ നേടാനും ശ്രമിക്കുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമെല്ലാം അനാവശ്യമായി ഒരുപാട് ചെലവ് വരുന്നുണ്ട് എന്നാണ് കമ്മീഷന്റെ മറ്റൊരു കണ്ടെത്തൽ. കാനഡയിലേക്കോ ബ്രിട്ടനിലേക്കോ കുടിയേറാൻ ശ്രമിക്കുന്നവരെക്കാൾ പല മടങ്ങ് അധികം തുക പലപ്പോഴും ഓസ്ട്രേലിയൻ കുടിയേറ്റത്തിന് ശ്രമിക്കുന്നവർ ചെലവാക്കേണ്ടി വരും. ഈ അധിക ചെലവും കുടിയേറ്റത്തിനും രജിസ്ട്രേഷനും വേണ്ടി വരുന്ന ദീർഘമായ കാലതാമസവും കുറയ്ക്കണമെന്നാണ് മറ്റൊരു ശുപാർശ. അതിനായി നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം, ആരോഗ്യമേഖലയിലെ രജിസ്ട്രേഷനും വിസയ്ക്കും വ്യത്യസ്തമായ രേഖകളും വിശദാംശങ്ങളും സമർപ്പിക്കുന്നത് ഒഴിവാക്കി ഒരു ഏകജാലക സംവിധാനം കൊണ്ടുവരണം എന്നതാണ്. ഇനി ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ടുള്ള ചില ശുപാർശകളും കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ഏറ്റവും അധികം മെഡിക്കൽ ബിരുദധാരികളെയും നഴ്സുമാരെയുമെല്ലാം ലോക വിപണിയിലേക്ക് സംഭാവന ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. 300,000+ നഴ്സുമാരും മിഡ്വൈഫുമാരുമാണ് ഇന്ത്യയിൽ നിന്ന് ആഗോള രംഗത്തേക്ക് വരാനായി കാത്തുനിൽക്കുന്നത് എന്നാണ് ഓസ്ട്രേലിയൻ സർക്കാരിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവരെ ഓസ്ട്രേലിയയിലേക്ക് കൂടുതലായി ആകർഷിക്കാനായി ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ വ്യവസ്ഥകൾ കൊണ്ടുവരണമെന്നാണ് ശുപാർശ. വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ യോഗ്യതകൾക്കും പരിചയ സമ്പത്തിനുമെല്ലാം കൂടുതൽ അംഗീകാരം നൽകണമെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതും ഇന്ത്യക്കാർക്ക് ഗുണകരമാകും. ഈ വർഷം അവസാനത്തോടെ റോബിൻ കുക്ക് കമ്മീഷൻ ദേശീയ ക്യാബിനറ്റിന് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. അതിൽ കൂടുതൽ ദീർഘകാല പദ്ധതികൾ ശുപാർശ ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മാറ്റങ്ങൾ എപ്പോഴാണ് നടപ്പാകുന്നത് എന്ന കാര്യം SBS മലയാളം പരിശോധിക്കുന്നുണ്ടാകും. ഓസ്ട്രേലിയൻ ആരോഗ്യവകുപ്പുമായും ആപ്രയുമായുമെല്ലാം ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുകയും ഇതിൻ്റെ വിശദാംശങ്ങൾ തേടുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും പുതിയ വിവരങ്ങൾ ലഭിക്കുമ്പോൾ അത് പോഡ്കാസ്റ്റുകളായും റിപ്പോർട്ടുകളായും ഞങ്ങളെത്തിക്കും. കൂടുതൽ വിശദാംശങ്ങൾക്കായി കാത്തിരിക്കുക. ഈ പോഡ്കാസ്റ്റ് പ്രയോജനപ്രദമാണെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും ഒപ്പം SBS മലയാളം പോഡ്കാസ്റ്റുകൾ ഫോളോ ചെയ്യാനും മറക്കരുത്. ആപ്പിൾ പോഡ്കാസ്റ്റിലോ ഗൂഗിൾ പോഡ്കാസ്റ്റിലോ സ്പോട്ടിഫൈയിലോ SBS മലയാളം എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഞങ്ങളെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം. ഈ റിപ്പോർട്ട് നിങ്ങൾക്കായി എത്തിച്ചത് ദിജു ശിവദാസ്.
നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
SBS is Australia's most trusted multilingual broadcaster. Our listeners are loyal, highly engaged and have supported countless local businesses. We offer advertising packages for businesses of all sizes. Our experienced sales team will guide you through the process of owning a great campaign. Bring your own ad or have our production team make you something in one of our 68 languages. Start the conversation with your new audience today. Email sales@sbs.com.au.